إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. الله عند آتنيك الفالشم വൻ ഹറാമാക്കിയ മുഴുവൻ കാര്യങ്ങളും മുഴുവനായി ഉപേക്ഷിച്ചും തഖ്വയോടെ ജീവിക്കണം എന്ന് എന്നോട് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു. അൽ മുൽക്കു യൗമ ഇദില്ലില്ല യഹ്കുമു ബൈനഹും ഫല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഫീ ജന്നാത്തിൻ നഈം വല്ലദീന കഫറു വകദ്ദബു ബിആയാതിനാ ഫഉലൈക ലഹും അദാബു മുഹീൻ. സൂറത്തുൽ ഹജ്ജിലെ 56-57 ആയത്തുകൾ. അൽ മുൽക്കു യൗമ ഇദില്ലില്ല, അന്നേ ദിവസം ആധിപത്യം അള്ളാഹുവിനാണ്. യഹ്കുമു ബൈനഹും, അവർക്കിടയിൽ അവൻ തീർപ്പ് കൽപ്പിക്കുന്നു. ഫല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, സത്യവിശ്വാസികളായിരിക്കുകയും നന്മകൾ പ്രവർത്തിക്കുകയും ചെയ്തവർ, ഫീ ജന്നാത്തിൻ നഈം, അനുഭൂതികളുടെ സ്വർഗങ്ങളിലാണ്. വല്ലദീന കഫറു വകദ്ദബു ബിആയാതിന, സത്യത്തെ നിഷേധിക്കുകയും നമ്മുടെ തെളിവുകൾ കളവാക്കുകയും ചെയ്തവർ, ഫഉലൈക ലഹും അദാബും മുഹീൻ, അവർക്ക് നിന്ദ്യമായ ശിക്ഷയുണ്ട്. ഈ രണ്ട് ആയത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആശയങ്ങൾ അഥവാ നമ്മുടെ മുഴുവൻ ഇബാദത്തുകളുടെയും ആത്മാവ് ആണ് ഉൾക്കൊള്ളുന്നത്. ഒന്ന്, മുഅ്മിനായിരിക്കുകയും സ്വാലിഹത്തായ അമലുകൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗമുണ്ട്. രണ്ടാമതായി, കാഫറായിരിക്കുകയും അള്ളാഹു അമ്പിയാക്കളിലൂടെ കിതാബുകളിലൂടെ നൽകിയ മുഴുവൻ തെളിവുകളെയും തള്ളുകയും ചെയ്തവർ, അവർക്ക് നിന്ദ്യമായ നരകമുണ്ട്. ഈ രണ്ടു കാര്യങ്ങൾ നമ്മുടെ വിശ്വാസത്തിന്റെ ആത്മാവാണ്, നമ്മുടെ ഇബാദത്തുകളുടെ ആത്മാവാണ് എന്ന് പറഞ്ഞാൽ ഈ ആയത്ത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. അൽ മുൽക്കു യൗമ ഇദില്ലില്ല, അന്നേ ദിവസം ആധിപത്യം അള്ളാഹുവിനാണ്. ഏത് ആധിപത്യം? മുമ്പ് നാം മനസ്സിലാക്കിയതുപോലെ മുന്നോട്ട് നോക്കിയാൽ നരകാഗ്നിയാണ്, വലത്തും ഇടത്തും നരകാഗ്നിയാണ്. അങ്ങനെ വിചാരണയ്ക്ക് വേണ്ടി നരകം ആദ്യമായി കൊണ്ടുവരപ്പെടും. മഹ്ഷർ, എല്ലാവരും നരകത്തെ കണ്ട് ഭയന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അള്ളാഹു വിചാരണ ആരംഭിക്കുന്നത്. വിചാരണയ്ക്ക് മുമ്പായി യഖ്റുജു ഉനുഖും മിനൻ നാർ, നരകത്തിൽ നിന്ന് ഒരു കഴുത്ത് ഉയർന്നു വരും. ലഹു ഐനാനി യുബ്സിറു ബിഹിമ, അതിന് രണ്ട് കണ്ണുകളുണ്ട്. യുബ്സിറാനി ബിഹിമ, അത് രണ്ടുകൊണ്ടും അതിങ്ങനെ തുറച്ചു നോക്കും. വലഹു ഉദുനാനി യസ്മഉ ബിഹിമ, രണ്ട് കാതുകളുണ്ട്, ആ കാതുകൾ കൊണ്ടത് ശ്രവിക്കും. വലിസാനു യൻതിഖു ബി, സംസാരിക്കുന്ന ഒരു നാവുണ്ട്. ഫയഖൂൽ, എന്നിട്ട് ആ നരകാഗ്നി പറയും, ഇന്നി വുക്കിൽതു ബിസലാസ്, ഇവിടെ മഹ്ഷറിൽ ഒരുമിച്ചുകൂടിയ മൂന്ന് വിഭാഗം ആളുകളെ ഞാൻ ഏറ്റെടുത്തു, അവർക്ക് നിന്ദ്യമായ നരകമാണുള്ളത്. ആരാണ് ആ മൂന്ന് വിഭാഗം? ഒന്ന്, കുല്ലു ഉതുവിൻ ജബ്ബാർ, എല്ലാ ധിക്കാരികളായ സ്വേച്ഛാധിപതികളും. അള്ളാഹുവിന്റെ കൽപ്പനകൾ ലംഘിക്കുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയ്ക്ക് എതിരെ നിൽക്കുന്ന അഹംഭാവികളായ മുഴുവൻ ആളുകളെയും ഈ കൂട്ടത്തിൽ നിന്ന് ഞാനിതായി ഏറ്റെടുക്കും. ഇത് മഹ്ഷറിൽ നരകം സംസാരിക്കുന്നത് മഹ്ഷറിൽ ഒരുമിച്ചുകൂടിയ മുഴുവൻ ആളുകളും ഭയത്തോടുകൂടി കേൾക്കുന്നതാണ്. പിന്നീട് പറയും, വകുല്ലു മൻ ദഅ മഅല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹുവിന്റെ കൂടെ മറ്റൊരു ഇലാഹിനെ വിളിച്ചു പ്രാർത്ഥിച്ചവൻ ആരാണോ ഈ കൂട്ടത്തിൽ അവരെ ഞാൻ ഏറ്റെടുക്കും. മൂന്നാമതായി, വകുല്ലു മുസവ്വിർ, ചിത്രങ്ങൾ ഉണ്ടാക്കുന്ന, ചിത്രം വരയ്ക്കുന്ന, രൂപങ്ങൾ ഉണ്ടാക്കുന്ന അഥവാ ജീവനുള്ളവയുടെ ചിത്രങ്ങൾ ഉണ്ടാക്കുന്ന മുഴുവൻ ആളെയും ഞാൻ ഏറ്റെടുക്കും എന്ന് നരകാഗ്നി അവിടെ വെച്ച് സംസാരിക്കുമെന്ന് സ്വഹീഹായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെ അള്ളാഹുവിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്ന രംഗം, അൽ മുൽക്കു യൗമഇദിൽ ലില്ലാഹി യഹ്കുമു ബൈനഹും, ആധിപത്യം അള്ളാഹുവിനാണ്, അവൻ അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കും. തീർപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ ജന്നത്തു ഹിയ അഖറബു മിൻ ശിയാത്തിൻ നഹ്ല വന്നാറു കദാലിക്, സ്വർഗം എന്നാൽ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്താണ്, നരകവും അങ്ങനെ തന്നെയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു, ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു അമൽ, ഒരു ഇബാദത്ത്, അത് ഒന്നുകിൽ നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകും. ഇപ്പൊ നമ്മൾ ജുമുഅക്ക് ഇവിടെ ഒരുമിച്ച് കൂടി, നമ്മളിവിടെ വന്നത് എങ്ങനെയൊക്കെയാണ്? വെറുതെ വെള്ളിയാഴ്ചയാണ് ഒരു സമ്പ്രദായം അനുസരിച്ച് വെള്ളിയാഴ്ചയായാൽ മുസ്ലിങ്ങൾ പള്ളിയിൽ പോകണം, അങ്ങനെ ഒരു ഒഴുക്കിന് വന്നവരാണോ? അപൂർവം ചിലർ അങ്ങനെ ഉണ്ടാകാം. പള്ളിയിൽ പോകുന്നത് എന്തിനാണെന്നോ, പള്ളിയിൽ പോകുമ്പോൾ എന്താണ് നിയ്യത്തെന്നോ, ഏതൊക്കെ തരത്തിലുള്ള മര്യാദകളാണ് പാലിക്കേണ്ടതെന്നോ ഒന്നും അറിയാതെ ഒരു മുസ്ലിമായ വാപ്പാന്റെ മകനായി ജനിച്ചതുകൊണ്ട് മാത്രം പല പള്ളികളിലേക്കും കയറിപ്പോകുന്ന ആളുകൾ ഇന്നുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ വന്നവരല്ല. നമുക്ക് വെള്ളിയാഴ്ചയ്ക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള മഹത്വം അറിയാം. ജുമാ നമുക്ക് എത്രമാത്രം ബാധ്യതയുള്ള കാര്യമാണ് എന്നറിയാം. ആ ദിവസത്തോടും അതിന്റെ ഇബാദത്തുകളോടും നമ്മൾ പാലിക്കേണ്ട അദബുകൾ എന്തൊക്കെയാണെന്നറിയാം. ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കി അതിനോട് കൂറു പുലർത്തിയിട്ടാണ് നമ്മൾ വരുന്നത്. നമുക്കൊരു ശരിയായ നിയ്യത്തുണ്ട്. അതായത് അള്ളാഹുവിന്റെ അരികിൽ നമ്മൾ സ്വർഗത്തിലേക്ക് അടുക്കുന്നു. നമ്മൾ കാലുകൾ വലിയ കാലടികൾ വെച്ച് നടക്കില്ല പള്ളിയിൽ വരുമ്പോൾ. എന്താ, ചെറിയ കാലടി വെച്ച് നടക്കണം. എന്താ കാരണം? ഓരോ കാലടിക്കും അള്ളാഹു ഒരു പാപം അയച്ചു തരും, അള്ളാഹു ഒരു പദവി ഉയർത്തിത്തരും. വലിയ കാലടി വെച്ചാൽ കാലടിയുടെ എണ്ണം കുറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുള്ള, വലിയ കാലടി വെക്കരുത്. അപ്പൊ നമ്മൾ ചെറുതായിട്ട് നടന്നു വരുന്ന ഓരോ കാലടി വെക്കുമ്പോഴും എന്റെ ഒരു പാപം പൊറുക്കപ്പെടണം, ഓരോ പാദം വെക്കുമ്പോഴും എനിക്കൊരു പദവി ഉയർത്തപ്പെടണം, സ്വർഗത്തിൽ വലിയ വലിയ സ്ഥാനം കിട്ടണം എന്നുള്ള ഒരു നിയ്യത്ത് നമുക്കുണ്ട്. അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ വിചാരണയെക്കുറിച്ചും യാതൊരു സംശയവുമില്ലാതെ അത് സത്യമാണ് എന്ന് സമ്മതിച്ചും അംഗീകരിച്ചും അവിടെ അള്ളാഹുവിന്റെ തൃപ്തി നേടണം എന്ന ബോധ്യത്തോടുകൂടിയുമാണ് നമ്മൾ ഈ നടന്നു വരുന്നതെങ്കിൽ, നമ്മൾ അവിടെ വീട്ടിൽ നിന്ന് ഓതുവെടുത്ത് ഓരോ അവയവങ്ങൾ ഓതു ചെയ്യുമ്പോഴും ആ അവയവങ്ങളുടെ പാപങ്ങൾ മായ്ക്കപ്പെടുകയാണ്. അത് കഴിഞ്ഞ് പള്ളിയിലേക്ക് നടക്കുമ്പോൾ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും നമ്മുടെ പാപങ്ങൾ മായ്ക്കപ്പെടുകയാണ്, പദവികൾ ഉയർത്തപ്പെടുകയാണ്. അങ്ങനെ പള്ളിയിലെത്തി, പള്ളിയിൽ നമ്മൾ എത്തി, പള്ളിയിൽ പ്രവേശിച്ച് തഹിയത്ത് നമസ്കരിച്ചു, അതിന് പ്രതിഫലമാണ്. ഇനി ഉദുവിന്റെ സുന്നത്തുണ്ടെങ്കിൽ അത് പ്രത്യേകമായി നമസ്കരിച്ചാൽ അതിന് വേറെ പ്രതിഫലമാണ്. അതുകൂടാതെ നമ്മൾ ഇവിടെ നമസ്കാര സമയം കാത്തിരിക്കുന്നത് വരെ പള്ളിയിൽ ഇരിക്കുന്നത് ആ സന്ദർഭത്തിൽ അത്രയും നമ്മൾ നമസ്കാരത്തിലായിരിക്കുന്നത് പോലെയാണ്. അതിന് പുറമെ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും, നമ്മുടെ കൂടെ മലക്കുകൾ സന്നിഹിതരായിരിക്കും, അവരും നമുക്ക് വേണ്ടി പാപമോചനത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ, അതും ഒരു നന്മയ്ക്ക് ചുരുങ്ങിയത് 10 കൂലിയാണ്. പള്ളിയിൽ ഒരിക്കൽ വന്നാൽ ഒരിക്കൽ വന്ന കൂലിയല്ല, 10 വട്ടം വന്ന കൂലിയാണ്. ഒരു നിസ്കാരത്തിൽ പങ്കെടുത്താൽ 10 നിസ്കാരത്തിന് കൂലിയാണ്. ഇസ്ലാമിൽ 10 കുറഞ്ഞ കൂലിയില്ല. ഏതൊരു ഇബാദത്ത് ചെയ്താലും 9, 8, 7 എന്നിങ്ങനെ കൂലിയില്ല. ഒരു ഇബാദത്തിന് 10 കൂലി, പിന്നെ അത് 70 ഇരട്ടി, 700 ഇരട്ടി, അളവില്ലാത്ത ഇരട്ടി, അങ്ങനെ വർദ്ധിക്കുക എന്നല്ലാതെ ന്യായമായ നിയ്യത്തോടുകൂടി ഇബാദത്ത് ചെയ്യുന്ന ഒരാളുടെ പ്രതിഫലവും കുറഞ്ഞു പോകുന്നില്ല. ഇത് ഈ ധാരണകളൊക്കെ മനസ്സിൽ വെച്ച് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ സംഭവമല്ല, ഇത് വലിയൊരു നേട്ടമാണ് നമ്മൾ സ്വരുക്കൂട്ടുന്നത്. ഒരു ജുമാഇലൂടെ പള്ളിയിൽ കുറഞ്ഞ സമയം നമ്മൾ പങ്കെടുക്കുന്നതിലൂടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചര്യ ജീവിപ്പിക്കുന്നതിലൂടെ, അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ഒരു വാജിബ് അത് നിർവഹിക്കുന്നതിലൂടെ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മുതൽക്കൂട്ട് നമ്മൾ നടത്തുന്നുണ്ട്. എങ്ങോട്ട്? സ്വർഗത്തിലേക്ക്. അപ്പൊ ഇപ്പൊ ചെയ്ത പണിയാണ് നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിച്ച ഒരു കാര്യം. അതാണ് അൽ ജന്നത്തു ഹിയ അഖറബു മിൻ ശിയാത്തിൻ നഹ്ല, സ്വർഗം ചെരുപ്പിന്റെ വാറിനേക്കാൾ, ചെരുപ്പിന്റെ വാറ് നമ്മുടെ ചരിത്രം ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സംഗതിയാണ്. പലപ്പോഴും നമ്മളത് സൂചിപ്പിച്ചിട്ടുണ്ട്, വളരെ അടുത്താണ്, നമുക്കറിയാം. ഇനി നരകവും അങ്ങനെ തന്നെയാണ്. ഇതേ സമയത്ത് ജുമുഅക്ക് പോകുന്നതിന് പകരം മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റും, ഹറാമിന്റെ സദസ്സിലേക്ക് പോകാൻ പറ്റും, മ്യൂസിക്കും ഡാൻസും സീരിയലും സിനിമയും ആ വഴിക്ക് പോകാൻ പറ്റും, പള്ളിയിൽ തന്നെ ഒരു ബോധവും ഒരു നിയത്തും ഇല്ലാതെ ആർക്കോ വേണ്ടി കടന്ന് ആളെ കാണിക്കാൻ വേണ്ടി, മനസ്സിലായില്ലേ? കല്യാണാലോചനകൾ വരുന്നുണ്ട്, പള്ളിയിൽ വന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് പെണ്ണ് കിട്ടൂല എന്ന് വിചാരിച്ച് പള്ളിയിൽ വരുന്നവരുണ്ട്, മനസ്സിലായില്ലേ? അങ്ങനെ ദുനിയാവിന്റെ നിയത്ത് വെച്ച് ഇബാദത്തുകൾ ചെയ്യുന്നവരുണ്ട്. അത്തരം ഇബാദത്തുകൾ ചെയ്താലോ ആ പ്രവർത്തനങ്ങളിൽ റിയാ വന്നു, ആളെ കാണിക്കുക എന്ന അജണ്ട വന്നു, ഇഖ്ലാസും തെറ്റിപ്പോയി. ആ ഒരു കാരണം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഇതേ ഇബാദത്ത് അത് കാഴ്ചയിൽ ഇബാദത്താണ് എങ്കിലും അതൊരു തിന്മയായി മാറി. നമ്മുടെ പേരിൽ പാപങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടു. ആ പാപം കാരണമായി നരകത്തിലേക്ക് അടുത്തു. ഇപ്പോൾ നമ്മൾ ചെയ്ത ഒരു പ്രവർത്തനം നമ്മെ നരകത്തിലേക്ക് അടുപ്പിച്ചിരിക്കുകയാണ്. അതാണ് വന്നാറു കദാലിക്, നരകവും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾ ഇബാദത്തുകൾ ചെറുതെന്നോ വലുതെന്നോ നോക്കാതെ നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന ഒരു ദിക്ർ ചൊല്ലിയാൽ അത് ഇബാദത്താണ്. രാവിലെ നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ, അല്ലദീ അഹ്യാന ബഅദമ അമാതന വഇലൈഹി നുശൂർ എന്ന് പറയുമ്പോൾ അതൊരു ഇബാദത്താണ്. ഇബാദത്തുകൾ ചെറുതും വലുതുമൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ ഏത് ഇബാദത്താണെങ്കിലും ഞാൻ ഈ പറഞ്ഞ രണ്ട് ഘടകങ്ങൾ അതിലുണ്ട്. അത് ഇഖ്ലാസോടുകൂടി നിർവഹിക്കുമ്പോൾ അത് നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കും. നിയ്യത്ത് മാറിപ്പോകുമ്പോൾ അത് തന്നെ നമ്മെ നരകത്തിലേക്കും അടുപ്പിക്കും. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ നമ്മുടെ ഇബാദത്ത് നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കണമെങ്കിൽ അതിൽ മൂന്ന് ഘടകങ്ങൾ ഉണ്ടാകും, മൂന്ന് റുക്കുനുകൾ. ഓരോ ഇബാദത്തിലും മൂന്ന് റുക്കുനുകൾ ഉണ്ടെന്ന് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ഇബാദത്ത് ചെയ്യുന്നത് എന്തിന്റെ പേരിലാണ്, എന്താണ് അതിന്റെ പ്രേരകം, എന്തിനാണ് നമ്മൾ ജുമുഅക്ക് വന്നത്? അതേ ഉദാഹരണം തന്നെ ആവർത്തിക്കാം. എന്തിനാണ് ജുമുഅക്ക് വരുമ്പോൾ നമ്മുടെ പ്രേരണ എന്താണ്? നല്ല നിയ്യത്തോടുകൂടി ജുമുഅക്ക് വരുന്ന ഒരാളുടെ പ്രേരണ എന്താണ്? മറ്റൊന്നുമല്ല, നമുക്ക് അള്ളാഹുവോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടമാണ്. അള്ളാഹു റബ്ബുൽ ആലമീനായ സർവ്വലോകങ്ങളുടെയും മണ്ടകടാഹങ്ങളുടെയും റബ്ബ്. റബ്ബ് എന്നാൽ സ്രഷ്ടാവ്, ഉടമസ്ഥൻ, റിസ്ഖ് നൽകുന്നവൻ, നിഅമത്തുകൾ നൽകുന്നവൻ, ജീവിപ്പിക്കുന്നവൻ, മരിപ്പിക്കുന്നവൻ, നിയന്ത്രിക്കുന്നവൻ. അങ്ങനെ നമ്മുടെ റബ്ബ്, റബ്ബ് ആയിട്ടുള്ള അനുസരിക്കപ്പെടുന്ന യജമാനനായിട്ടുള്ള അള്ളാഹു, ആ അള്ളാഹു സുബ്ഹാനഹു വതആല അവനാണ് ഏറ്റവും വലിയവൻ. അള്ളാഹു അക്ബർ. അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് നമുക്കായി പരലോകം നിശ്ചയിച്ചത്, ആ പരലോകത്ത് സ്വർഗവും നരകവും ഉണ്ടാക്കിയത് അള്ളാഹുവാണ്. സ്വർഗത്തിലെത്താൻ വേണ്ടി തൗഹീദ് സ്വീകരിക്കണമെന്നും കൃത്യമായി നിസ്കരിക്കണമെന്നും അതേപോലെ ഇന്നാലിനെ ഇബാദത്തുകൾ നിർവഹിക്കണമെന്നും പഠിപ്പിച്ചത്, അത് തെറ്റിപ്പോകാതെ നിർവഹിക്കാൻ തക്കവണ്ണം മാർഗദർശനം നൽകാനായി റസൂലുമാരെ അയച്ചത്, അത് അന്തിമനാൾ വരെ നിലനിൽക്കാൻ കിതാബും അതിന്റെ വിവരണവും ഈ ഭൂമുഖത്ത് നിലനിർത്തിയത്, ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ്. നമ്മുടെ റബ്ബിന് എത്ര സ്നേഹമുണ്ട്! എത്ര വലിയ പാപത്തിൽ മുഴുകി ജീവിക്കുന്നവനാണെങ്കിലും ശരി, വീണ്ടും ആ പാപത്തിൽ നിന്ന് തിരിച്ചു വരാനും തൗബ ചെയ്യാനും അതിനെ മായ്ച്ചു കളയാൻ തക്കവണ്ണം വീണ്ടും വീണ്ടും നന്മകൾ ചെയ്യാനുമുള്ള അവസരം അള്ളാഹു നീട്ടിയിട്ട് തന്നുകൊണ്ടേയിരിക്കുന്നു. അള്ളാഹുവിന് വേണമെങ്കിൽ ഓരോ പാപിയെയും ആ സമയത്ത് തന്നെ ശിക്ഷിക്കാൻ കഴിയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ചെയ്യുന്ന തെറ്റിനൊക്കെ അള്ളാഹു ആ നേരത്തെ ശിക്ഷിച്ചാൽ എവിടെ നിന്നാലും ജീവിച്ചിരിപ്പില്ല. നേരെ മറിച്ച് അള്ളാഹു നമുക്ക് നീട്ടിയിട്ട് തന്നിരിക്കുകയാണ്. എന്തിന്? ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അതിന് സുവർണാവസരമാണ് തിരിച്ചു വരാൻ, തിരുത്താൻ, നന്മകൾ കൊണ്ട് പോരായ്മകളെ ശുദ്ധീകരിക്കാൻ അതിനുള്ള അവസരം അള്ളാഹു സുബ്ഹാനഹു വതആല തരുന്നു. അള്ളാഹു നമ്മോട് അങ്ങേയറ്റം സ്നേഹമുള്ളവനാണ്. നമുക്ക് അള്ളാഹുവോട് അങ്ങേയറ്റത്തെ സ്നേഹമുണ്ട്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാ, സത്യവിശ്വാസികൾ അള്ളാഹുവിനോട് തീക്ഷ്ണമായ സ്നേഹമുള്ളവരാണ്. അള്ളാഹുവോടാണ് നമ്മുടെ സ്നേഹം. എല്ലാറ്റിനേക്കാളും ഏറെ നാം സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയാണ്. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അള്ളാഹുവിന്റെ റസൂലിനെയാണ്. സ്വന്തം നഫ്സിനേക്കാൾ, മാതാപിതാക്കളെക്കാളും, മക്കളെക്കാളും, നാം വളരെ പ്രതീക്ഷയോടെ സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്തിനേക്കാളും, നാം സമ്പാദിച്ച, നമ്മൾ സ്വന്തമായി നമുക്ക് വേണ്ടി താമസത്തിലുണ്ടാക്കിയ നമ്മുടെ വീടിനേക്കാളും, നമ്മുടെ ഭൌതിക ജീവിതത്തിന്റെ ആധാരമായി ബിസിനസ്സുകളെക്കാളും നാം ഏറ്റവും പ്രധാനമായി ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിനെയാണ്. അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ് നമുക്ക് ഏറ്റവും വലിയ ഇഷ്ടം. അതുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം വിശ്വാസരംഗത്തോ സ്വഭാവരംഗത്തോ വസ്ത്രധാരണത്തിലോ കച്ചവടത്തിലോ കല്യാണത്തിലോ ഭക്ഷണം കഴിക്കുന്നിടത്തോ ഒരിടത്തും നമുക്കുണ്ടാവില്ല, പരസ്പര ബന്ധങ്ങളിൽ പോലും ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ ഇഷ്ടം, നമുക്ക് അള്ളാഹുവോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടം, അതാണ് നമ്മളെ മുസ്ലിമായി നിലനിർത്തുന്നത്, നമ്മളെ ഇബാദത്തുകൾ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഒന്നാമത്തെ ഘടകം ഈ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നത്. അള്ളാഹു ആരാണ് എന്ന് പഠിക്കുകയും അള്ളാഹു ആരാണ് എന്ന് അള്ളാഹു അറിയിച്ച പ്രകാരം മനസ്സിലാക്കുകയും അഥവാ ഖുർആനിലും സുന്നത്തിലും അള്ളാഹുവെ സംബന്ധിച്ച് എന്തെല്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ നമ്മൾ പഠിക്കും. അള്ളാഹുവിന്റെ ഇസ്മുകൾ, അള്ളാഹുവിന്റെ സിഫത്തുകൾ, അത് ഖുർആനിൽ വിവരിക്കപ്പെട്ട പ്രകാരം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വ്യക്തമാക്കിയ പ്രകാരം നമ്മൾ മനസ്സിലാക്കും. അള്ളാഹുവിന്റെ ഓരോ സിഫത്തുകൾ അറിയുമ്പോഴും ആ സിഫത്തുകളിൽ നിന്നുണ്ടായ അള്ളാഹുവിന്റെ ഓരോ നാമങ്ങൾ മനസ്സിലാക്കുമ്പോഴും അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹുവെ കുറിച്ച് പഠിക്കും തോറും നമുക്ക് അവനോടുള്ള അത്ഭുതവും ഇഷ്ടവും കൂടിക്കൊണ്ടിരിക്കുക എന്നല്ലാതെ ഒരിക്കലും കുറയില്ല. ലോകത്ത് നമ്മളെ വിസ്മയിപ്പിക്കുന്ന സൃഷ്ടികൾ സ്ഥിതി അങ്ങനെയല്ല. വിസ്മയിപ്പിക്കുന്ന സൃഷ്ടികൾ ഒരുപാടുണ്ട്, പല അത്ഭുതങ്ങളും കാണിക്കുന്നവർ, ഹലാലും ഹറാമുമായ കാര്യങ്ങൾ കൊണ്ട് നമ്മെ അമ്പരപ്പിക്കുന്നവരുണ്ട്. സർക്കസ്, മാജിക്, അതേപോലെ തന്നെ മറ്റു ചില വിദ്യകൾ, ചില ആയോധന കലകൾ, കളികൾ, ഇങ്ങനെയുള്ള പല പ്രവർത്തനങ്ങളിലൂടെയും പലരുടെയും മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ട് ഇല്ലേ? പലർക്കും പല നമ്മളതിന് ആരാധകർ എന്നൊക്കെ പറയും, ഇന്നവരുടെ ആരാധകരാണ്. അങ്ങനെ ആയിരിക്കാനുള്ള കാരണം എന്താണ്? അയാളിൽ തനിക്കില്ലാത്ത ചില ഭൗതികമായ ചില വിദ്യകൾ, ചില പ്രാവീണ്യങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിൽ പ്രകടമാകുന്നു. അതുകൊണ്ടാണ് അയാളുടെ ഒരു പ്രത്യേക ഇഷ്ടം. ആ ഇഷ്ടം കൂടി നമ്മൾ സാധാരണ ഭാഷയിൽ ആരാധന എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതൊക്കെ കൂടുകയാണോ കുറയുകയാണോ? ഈ ലോകത്ത് ആർക്ക് ആരോട് ആരാധനയുണ്ടെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, അത് ദിനം തോറും കുറയുകയുള്ളൂ. കാരണം എന്താ? അടുത്തടുത്ത് വരുമ്പോഴാണ് അയാളുടെ ന്യൂനതകളും വൈകല്യങ്ങളും മനസ്സിലാവുക. ഒരു പച്ച മനുഷ്യനാണ് എന്ന് തിരിച്ചറിയുക, അയാളുടെ ഉള്ളിലെ കൃത്രിമങ്ങളും കള്ളങ്ങളും പുറത്തു വരിക, അയാളുടെ ശബലമായ വികാരങ്ങളും അധമമായ താല്പര്യങ്ങളും എല്ലാം ഇങ്ങനെ പുറത്തു വരും. നമ്മളിങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകളെ അറിയും തോറും അയാളുടെ ന്യൂനതകൾ മനസ്സിലാക്കുകയും ഇഷ്ടം കുറഞ്ഞു കുറഞ്ഞു വരും. പിന്നെ പുതിയ താരങ്ങൾ വരുമ്പോൾ പഴയ താരങ്ങൾ മറന്നും പോകും. ഇതാണ് ഏത് രംഗത്തും, അത് സ്പോർട്സ് ആണെങ്കിലും മറ്റേതെങ്കിലും കലയാണെങ്കിലും മറ്റേതെങ്കിലും രംഗമാണെങ്കിലും, എല്ലായിടത്തും ആളുകൾ ഒരാളെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഇഷ്ടപ്പെട്ടു പോയാൽ അതൊന്നും നിലനിൽക്കുന്നതല്ല. അള്ളാഹുവോടുള്ള ഇഷ്ടം അങ്ങനെയാണോ? അള്ളാഹുവോടുള്ള ഇഷ്ടം അങ്ങനെയാണോ? ഇന്നലെ നമുക്ക് അള്ളാഹുവോട് എത്രമാത്രം അടുപ്പവും ഇഷ്ടവും ഉണ്ടായിരുന്നു, ഇന്നത് വർദ്ധിച്ചിട്ടേ ഉണ്ടാവുകയുള്ളൂ. അള്ളാഹുവെ കുറിച്ച് ഓരോന്ന് മനസ്സിലാക്കും തോറും, അവന്റെ ഓരോ സിഫത്തുകൾ പഠിക്കും തോറും, അവന്റെ ഓരോ നാമങ്ങൾ മനസ്സിലാക്കും തോറും അള്ളാഹുവോടുള്ള മഹബ്ബത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. റബ്ബുൽ ആലമീനാണ് അള്ളാഹു, ആ നിലവാരത്തിലേക്ക് ഉയരാൻ ഒരാളുമില്ല. അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും റബ്ബായ അള്ളാഹുവിന് സാക്ഷാൽ സ്തുതി. അത് അള്ളാഹുവിന്റെ ഒരു ഇഷ്ടം കൊണ്ട് നമ്മൾ പറയുന്ന ഒരു വാക്കാണ്. അപ്പൊ നമ്മൾ ഇബാദത്ത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാമത്തെ ഘടകം അള്ളാഹുവിനെ സ്തുതിക്കാൻ കാരണമായ വിശേഷങ്ങളാണ് ഇഷ്ടം. രണ്ടാമത്തെ സംഗതി എന്താണ്? രണ്ടാമത്തേത്, അള്ളാഹുവിൽ മാത്രമാണ് നമുക്ക് പ്രതീക്ഷ വെക്കാനുള്ളത്. ഫല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഫീ ജന്നാത്തിൻ നഈം, സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും നന്മകൾ പ്രവർത്തിക്കുകയും ചെയ്തവർ, അവർക്ക് അനുഭൂതികളുടെ സ്വർഗങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ അള്ളാഹുവിൽ മാത്രമാണ് സ്വർഗം പ്രതീക്ഷിക്കാനുള്ളത് അല്ലേ? ഫാത്തിമ റളിയല്ലാഹു അൻഹാ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, യാ ഫാത്തിമ, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖിത്താത്തു കബദ്, എന്റെ കരളിന്റെ കഷ്ണം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഫാത്തിമ റളിയല്ലാഹു അൻഹാ അവരോട് പറയുന്നു, അൻഖിദി നഫ്സക മിനന്നാർ, നിന്റെ നഫ്സിനെ നരകത്തിൽ നിന്ന് നീ കാത്തുരക്ഷിച്ചു കൊള്ളണം. വല അംലിക്കു ലക ദറം വല നഫ്അ, നിനക്കൊരു ഗുണമോ ഒരു ദോഷമോ ഞാൻ ഉടമപ്പെടുത്തുന്നില്ല. അപ്പൊ ഫാത്തിമ ബീവിക്ക് പോലും പാപ്പാന്റെ അടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പോയിട്ട് സ്വർഗത്തിലേക്കുള്ള ഒരു വഴി അന്വേഷിക്കാൻ ഒരു നിവൃത്തിയുമില്ല. ഒരാൾ റബിയ റളിയല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിദ്മത്ത് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ആവശ്യപ്പെടും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ അങ്ങയുടെ സഹവാസം ഉണ്ടാകണമെന്ന് ഞാൻ ചോദിക്കുന്നു. എന്നാൽ അതുണ്ടെന്ന് പറയുകയല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്, മറ്റു വല്ലതും ഉണ്ടെങ്കിൽ നീ അത് ആവശ്യപ്പെടും. അപ്പോഴും അദ്ദേഹം അത് ആവർത്തിച്ചു, മൂന്ന് തവണ അദ്ദേഹം അപ്രകാരം ആവർത്തിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു, എന്നാ നിനക്ക് സ്വർഗമുണ്ടെന്നോ സ്വർഗത്തിൽ എന്റെ സഹവാസം ഉണ്ടെന്നോ അല്ല പറഞ്ഞത്, ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്കണം. നീ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗത്തിൽ എന്റെ സഹവാസമുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബിയ റളിയല്ലാഹു മറുപടി കൊടുത്തത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഒരാൾക്ക് സ്വർഗം വാങ്ങിച്ചു കൊടുക്കാൻ റസൂലുള്ളാഹിക്ക് കഴിയില്ലെങ്കിൽ പിന്നെ മറ്റാർക്ക് കഴിയും? മറ്റാർക്ക് കഴിയും? അതുകൊണ്ട് തന്നെ നമുക്ക് റസൂലെ എനിക്ക് സ്വർഗം വാങ്ങിച്ചു തരണേ, റസൂലെ എന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ, അങ്ങനെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇപ്പൊ ഇനി റബീ ലവൽ മാസം വന്നാൽ എന്തൊക്കെ കേൾക്കാൻ പോണം അല്ലേ? യാ ബഷീറു യാ നദീറു എന്നിങ്ങനെ റസൂലിനെ വിളിക്കും. യാ മുജീറു മിനസ് സഈരി, നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന റസൂലെ എന്നാ വിളിക്കുന്നത്. എന്നിട്ട് എന്നെ അജിർനി മിനസ് സഈരി, നരകത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുക. അള്ളഹാനോടല്ല റസൂലിനോട് ഈ റബീ ലവൽ മാസത്തിൽ നമ്മുടെ നാട്ടിലെ കൗമ പ്രാർത്ഥിക്കാൻ പോവാ. യാ ഖിയാസി യാ മലാദി, സഹായമേ അവലംബമേ എന്നിങ്ങനെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കും. അള്ളാഹുവിനെ അല്ല, അള്ളാഹുവിന്റെ റസൂലിനെ. എന്തിനു വേണ്ടി? റസൂൽ എന്നെ നരകത്തിൽ നിന്ന് രക്ഷിച്ചേക്കുമെന്ന് കരുതി, എന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിച്ചേക്കുമെന്ന് കരുതി റസൂലിനോട് ഹിദായത്ത് ചോദിക്കുന്നു, റസൂലിനോട് സ്വർഗം ചോദിക്കുന്നു, റസൂലിനോട് നരകമോചനം ചോദിക്കുന്നു. പക്ഷേ ഇസ്ലാമിൽ ഇത് യാഥാർത്ഥ്യമുള്ള സംഗതിയാണോ? അല്ല, അത് ബാത്തിലാണ്. അത് ബാത്തിലാണ്, യാതൊരു സംശയവുമില്ല. കാരണം അള്ളാഹുവോട് മാത്രമേ സ്വർഗം ചോദിക്കാൻ നിവൃത്തിയുള്ളൂ. കാരണം ലില്ലാഹി അൽമുൽക്കു യൗമഇദിൻ ലില്ലാഹി യഹ്കുമു ബൈനഹും, അള്ളാഹു അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കും. സ്വർഗവും നരകവും തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ട് അള്ളാഹു നമ്മോട് കാരുണ്യം കാണിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടും. നമ്മൾ അള്ളാഹു ഏൽപ്പിച്ച പ്രകാരം ഇബാദത്തുകൾ ചെയ്യുകയും തൗഹീദിന്റെ അടിത്തറയിൽ ജീവിതം ക്രമപ്പെടുത്തുകയും നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ ചലനങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മുതാബഅത്ത് ഇത്തിബാ നിലനിർത്തുകയും ചെയ്താൽ ഇഖ്ലാസും ഇത്തിബാവുമുള്ള നമ്മുടെ ഇബാദത്തുകൾ അത് കാരണമായി നമുക്ക് അള്ളാഹുവിൽ നിന്ന് സ്വർഗം പ്രതീക്ഷിക്കാം. സ്വർഗം ആരിൽ പ്രതീക്ഷിക്കാം? റസൂലിൽ പ്രതീക്ഷിക്കാമോ? പാടില്ല. അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷിക്കാം. നമ്മൾ ഇത്തരം ഇബാദത്തുകളിലേക്ക് സജീവത കാണിക്കുന്നത് അള്ളാഹു നമ്മെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പൊ രണ്ട് കാര്യങ്ങളുണ്ട്, ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് കാര്യം. ഒന്ന് പ്രതീക്ഷയും രണ്ടാമത്തത് ഭയവും. എന്താണ് ഭയം? നരകത്തിലിടുമോ എന്നുള്ള പേടി. നമ്മൾ ജുമുഅക്ക് വരാതെ തിരിഞ്ഞു കളിച്ചാൽ, നമ്മൾ നിസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഹറാമായ ചെയ്തികളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, അതിന്റെ പേരിൽ അള്ളാഹു നമ്മെ നരകത്തിലിടും, ആ നരകത്തെ തടുക്കാൻ നമുക്ക് സാധ്യമല്ല എന്നുള്ള തിരിച്ചറിവാണ് തീർച്ചയായും നമ്മെ ഇബാദത്തുകൾക്ക് പ്രേരിപ്പിക്കുന്നത്. അപ്പൊ മൂന്ന് കാര്യങ്ങൾ അതിലുണ്ട്. ഒന്ന്, അള്ളാഹുവോടുള്ള ഇഷ്ടം. രണ്ട്, അള്ളാഹുവിന്റെ കാരുണ്യമാണ് സ്വർഗം, ആ കാരുണ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷ. അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവെ സംബന്ധിച്ച് അർ-റഹ്മാനിർ റഹീം, പരമകാരുണികനും കാരുണ്യവാനുമായ അള്ളാഹു എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ ഇങ്ങോട്ട് വന്നത്, വെറുതെ വന്നതല്ല. ഇതിനൊക്കെ നിശ്ചയിക്കപ്പെട്ട പ്രതിഫലത്തെക്കുറിച്ച് ബോധ്യമുണ്ട്. പ്രതിഫലം ലഭിക്കണമെന്ന നിയ്യത്തോടുകൂടി തന്നെ, പ്രതിഫലേച്ഛയോടെ, എഹ്തിസാബോടെ ഓരോ ചെറുതും വലുതുമായ ഇബാദത്തുകളിൽ നമ്മൾ പങ്കെടുക്കുന്നു. അപ്പൊ രണ്ടാമത്തെ വിഷയം അതാണ്, അള്ളാഹു നമ്മോട് കാരുണ്യം കാണിക്കുമെന്നുള്ള പ്രതീക്ഷ, റജ. മൂന്നാമതായിട്ട് നമുക്ക് ഭയമുണ്ട്. നാം അള്ളാഹു ഏൽപ്പിച്ച കാര്യം നിർവഹിച്ചില്ല എങ്കിൽ നമ്മെ കാത്തിരിക്കുന്ന ദുനിയാവിയും ഉഹ്റവിയുമായിട്ടുള്ള അപകടങ്ങൾ, ദുനിയാവിൽ വരുന്ന നഷ്ടങ്ങൾ, പരലോകത്ത് കാത്തിരിക്കുന്ന നരകാഗ്നി, മഹ്ഷറിലെ കഠിനമായ വിചാരണ, ഇതെല്ലാം തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടുത്തുന്ന ഗതിയാണ്. നമ്മളൊരു ഇബാദത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഭയമുണ്ട്. മൂന്ന് കാര്യങ്ങൾ ചേർന്നിട്ടാണ് ഓരോ ഇബാദത്തും. നിസ്കാരമാണെങ്കിലും ശരി, സക്കാത്താണെങ്കിലും ശരി, സദഖയോ നോമ്പോ ഹജ്ജോ ഉംറയോ ഏതാണെങ്കിലും ശരി, ഒരു രോഗിയെ സന്ദർശിക്കുകയാണെങ്കിലും, ഒരു സുഹൃത്തിനെ കാണുമ്പോൾ പുഞ്ചിരിക്കുകയാണെങ്കിലും, പരസ്പരം സലാം പറയുകയാണെങ്കിലും, പള്ളിയിൽ കയറി രണ്ടരക്ക് തഹിയത്ത് നിസ്കരിക്കുകയാണെങ്കിലും, അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രതിഫലം തരുന്ന ഏതൊരു ഇബാദത്ത് ചെയ്യുമ്പോഴും, ഞാൻ പറഞ്ഞല്ലോ സുബ്ഹാനല്ലാഹ് അല്ലെങ്കിൽ അൽഹംദുലില്ലാ എന്ന ദിക്ർ ഒരു വിടുമ്പോഴും ശരി, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് കാര്യങ്ങളുമുണ്ട്. ഒരു ഇബാദത്തുമില്ല ഈ മൂന്ന് ആത്മാവുകൾ ഉൾക്കൊള്ളാതെ. ഏതാ മൂന്നെണ്ണം? ഒന്ന്, അള്ളാഹുവോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം, മഹബ്ബത്ത്. രണ്ടാമതായി നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലുള്ള പ്രതീക്ഷ. അള്ളാഹുവെ സ്നേഹിക്കുന്നത് കൊണ്ട് അള്ളാഹുവെ സ്നേഹിക്കുന്നവർക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ നമുക്കുണ്ട്, റജ. മൂന്നാമതായി അള്ളാഹുവെ സ്നേഹിക്കാതിരുന്നാൽ, അള്ളാഹുവിൽ പ്രതീക്ഷിക്കാതിരുന്നാൽ നമുക്കുണ്ടാകുന്ന അപകടത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമുള്ള ഭയം, ഖൗഫ്. മഹബ്ബത്ത്, റജ, ഖൗഫ്. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ഓരോ ഇബാദത്തിന്റെയും ആത്മാവാണ്. ഈ മൂന്ന് കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഉരുവിടുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ റബ്ബിനോടുള്ള ഇഷ്ടമാണ്. ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിന് സ്തുതി നമ്മുടെ ഇഷ്ടം വ്യക്തമാക്കി. അർ-റഹ്മാനിർ റഹീം, അള്ളാഹുവിലുള്ള പ്രതീക്ഷയാണ്. കാരുണ്യവാനായ അള്ളാഹു എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യം എനിക്ക് ലഭിക്കുമല്ലോ എന്നുള്ള പ്രതീക്ഷയാണ്. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിന് സ്തുതി എന്ന് പറയുമ്പോൾ അവിടെ അള്ളാഹു എന്നെ നരകത്തിൽ ഇടുമോ എന്ന പേടിയാണ്, ഭയം. ഈ മൂന്ന് കാര്യങ്ങൾ സൂറത്തുൽ ഫാത്തിഹയുടെ ആദ്യത്തെ ആയത്തുകളിലുണ്ട്. എന്നിട്ടാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സഹായം തേടുന്നു. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന പ്രഖ്യാപനം ഈ മൂന്ന് അടിസ്ഥാനങ്ങളിലാണ്. സ്നേഹം, പ്രതീക്ഷ, ഭയം. മഹബ്ബത്ത്, റജ, ഖൗഫ്. ഈ മൂന്ന് കാര്യങ്ങളാണ് പണ്ഡിതന്മാർ ഇബാദത്തിന്റെ റുക്നുകൾ എന്ന് വിശദീകരിച്ചിട്ടുള്ളത്. ഇനി അള്ളാഹുവെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവൻ അവന്റെ ഇബാദത്തുകൾ ഓരോന്ന് ചെയ്യുമ്പോഴും അത് അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ഗുണം വ്യക്തമാക്കിയിട്ടുണ്ട്. വല്ലദീന യുഅത്തൂന മാ ആതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അവർ നൽകുന്ന ഓരോ കാര്യങ്ങൾ നൽകുമ്പോഴും അവരുടെ ഹൃദയം പേടിച്ചുകൊണ്ടിരിക്കും. എന്താണ് പേടി? അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, തീർച്ചയായും അവർ അവരുടെ റബ്ബിലേക്ക് മടങ്ങുന്നവരാണ്. നമ്മൾ ഓരോ ഇബാദത്ത് ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ഭയമുണ്ട്, സ്നേഹമുള്ളതുപോലെ, അള്ളാഹുവോട് സ്നേഹമുള്ളതുപോലെ, അള്ളാഹുവിൽ പ്രതീക്ഷയുള്ളതുപോലെ. എന്താണ് ഭയം? അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. ഞാൻ അള്ളാഹുവിന്റെ അരികിൽ ചെന്നാൽ എന്റെ ഓരോ ദിവസവും എന്റെ ഓരോ ദിവസത്തെയും ഓരോ അമലുകളും എന്റെ ഇബാദത്ത് എന്റെ മുഴുവൻ ഇബാദത്തുകളും
അത് അള്ളാഹു സ്വീകരിക്കുമോ അതോ തള്ളുമോ എന്ന ഭയം നമുക്കുണ്ടാകും. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിരുന്ന നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താ ചോദിച്ചത്? ഈ ഭയത്തോടുകൂടി ഇബാദത്തുകൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവർ പിന്നെ കള്ളു കുടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മോഷ്ടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വ്യഭിചരിച്ചിട്ടുണ്ട്, അങ്ങനെ വല്ല കാരണവും കൊണ്ടുണ്ടാകുന്ന ഭയമാണോ? ഞങ്ങൾ ഇത്രയൊക്കെ തിന്മകൾ ചെയ്തിട്ട് വന്ന് നിസ്കരിക്കുന്നു, ആ ഭയമാണോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യബ്നത സിദ്ദീഖ് എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ദീഖിന്റെ മകളെ എന്ന് വിളിച്ചുകൊണ്ട് ആയിഷ ബീവിയോട് പറഞ്ഞു, അതല്ല അവരുടെ പേടി. പിന്നെന്താണ്? ബൽ യഖാഫൂന അല്ലാ അൻ യുതഖബ്ബല മിൻഹും, അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടാതെ പോകുമോ എന്നവർ ഭയപ്പെടുന്നു എന്നാണ്. നമ്മൾ ഇബാദത്തുകൾ ചെയ്യുക എന്നതിനേക്കാൾ പ്രധാനമാണ് ഇബാദത്തുകൾ പൊളിഞ്ഞു പോകാതെ അള്ളാഹു വിലത്തുക. അതായത് ശിർക്കുണ്ടാകാൻ പാടില്ല, ലോകമാന്യം അഥവാ റിയ ഉണ്ടാകാൻ പാടില്ല, വിദഗ്ധകൾ ഉണ്ടാകാൻ പാടില്ല, ഹറാമുകൾ ഉണ്ടാകാൻ പാടില്ല, ഏഷണി പരദൂഷണങ്ങൾ ഉണ്ടാകാൻ പാടില്ല, തിന്മകളിലെ വ്യത്യസ്തമായ ഇനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ പാടില്ല. ഞാനതിപ്പോ വിശദീകരിക്കുന്നില്ല. കാരണം എന്താണ്? അതൊക്കെ നമ്മുടെ ഇബാദത്തുകൾ പൊളിച്ചു കളയും. പൂർണ്ണമായി ഇബാദത്തുകൾ പൊളിക്കുന്ന കാര്യങ്ങളുമുണ്ട്, ഭാഗികമായി പൊളിച്ചു കളയുന്ന കാര്യങ്ങളുമുണ്ട്. എല്ലാ ഇബാദത്തുകളെയും പൊളിച്ചു കളയുന്ന പ്രവർത്തനങ്ങളുമുണ്ട്. ചില കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ വരുന്ന സംഭവം ആ ഇബാദത്തിന് മാത്രം പൊളിച്ചു കളയുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ നിസ്കരിക്കുമെന്ന് നാലാൾ കാണുന്നു വെച്ചാൽ ആ നിസ്കാരം മാത്രമേ പൊളിയുള്ളൂ. പക്ഷെ ഒരാൾ നിസ്കരിക്കും മൊയ്തീ ശേഖ എന്ന് വിളിച്ചാലോ എല്ലാ നിസ്കാരവും പൊളിഞ്ഞു. അപ്പൊ അങ്ങനെയെല്ലാം പലതരത്തിൽ നമ്മുടെ ഇബാദത്തുകൾ പൊളിഞ്ഞു പോകാനിടയുണ്ട്. അതേപോലെ നമ്മൾ നാട്ടിൽ നടക്കുന്ന ഏഷണി പരദൂഷണങ്ങളിൽ പങ്കെടുത്താൽ നമ്മുടെ ഇബാദത്തുകളൊക്കെ പൊളിഞ്ഞു പോകില്ലേ? അതൊക്കെ അന്യർ കൊണ്ടുപോകും, അവരെ തിന്മകൾ നമ്മൾ തലയിൽ ചുമക്കേണ്ടിയും വരും. അപ്പൊ നമ്മൾ ഇബാദത്തുകൾ ചെയ്യുക എന്നതുപോലെ പ്രധാനമാണ് ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടണം. അള്ളാഹുവിലേക്ക് നല്ല ഇബാദത്തുകൾ, കലർപ്പില്ലാത്ത ഇബാദത്തുകൾ മാത്രമേ ഉയർത്തപ്പെടുകയുള്ളൂ. നമ്മൾ ചെയ്ത ഇബാദത്തുകൾ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഒരു കാരണവശാലും പൊളിഞ്ഞു പോകാനിട വരരുത്. മരണം വരെ നമ്മുടെ ഇബാദത്തുകളെ പൊളിയാതെ നിലനിർത്താൻ കഴിയണം, അതിന് നല്ല ശ്രദ്ധയുണ്ടാകണം. അതുകൊണ്ടാണ് ഓരോ ഇബാദത്തിലും ഈ മൂന്ന് ഘടകങ്ങൾ അനിവാര്യമാകുന്നത്. എല്ലാത്തിലും ഉണ്ട് ഈ മൂന്ന് കാര്യം. സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിയാലും ഈ മൂന്ന് കാര്യമുണ്ട്. എന്ത്? അള്ളാഹുവോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മളത് ചെയ്തത്. അള്ളാഹുവിന്റെ അരികിൽ നിന്നുള്ള വലിയ അളവറ്റ പ്രതിഫലമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അള്ളാഹുവിന്റെ ശിക്ഷയെ നമ്മൾ ഭയപ്പെടുന്നുണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുമുണ്ട്. അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇന്നല്ലദീന ഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ, സത്യവിശ്വാസികൾ അവരുടെ റബ്ബിനെ അങ്ങേയറ്റം താഴ്മയോടുകൂടി ഭയപ്പെടുന്നവരാണ്. വല്ലദീന ഹും ബിആയാത്തി റബ്ബിഹിം യുഖ്മിനൂൻ, അവർ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വാസമർപ്പിക്കുന്നവരാണ്. വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രിക്കൂൻ, അവർ അവരുടെ റബ്ബിൽ യാതൊന്നിനെയും പങ്കുചേർക്കാത്തവരാണ്, വലിയ ശിർക്കോ ചെറിയ ശിർക്കോ കൊണ്ടുവരാത്തവരാണ്. വല്ലദീന യുഅതൂന മാ അതവ ഖുലൂബുഹും വജില, ഹൃദയങ്ങൾ പേടിച്ചുകൊണ്ട് കൊണ്ടുവരുന്നതെല്ലാം കൊണ്ടുവരുന്നവരാണ്. അന്നഹും ഇലാ റബ്ബിഹിം റാജൂൻ, അവർ അവരുടെ റബ്ബിലേക്ക് മടങ്ങുമെന്ന ഭയത്തോടുകൂടി ഇബാദത്തുകൾ ചെയ്യുന്നവരാണ്. ഉലായിക യുസാരിഊന ഫിൽ ഖൈറാത്, അവർ നന്മകളിൽ മുന്നോട്ട് വരുന്നവരാണ്. വഹും ലഹാ സാബിഖൂൻ, അവർ നന്മകൾക്കായി മത്സരിക്കുന്നവരാണ്, ഏറ്റവും മുന്നിലെത്തുന്നവരാണ് എന്ന് പരിചയപ്പെടുത്തി. എന്നിട്ടാണ് നമ്മൾ ആ പ്രതീക്ഷ ഉള്ളിലുള്ളത് കൊണ്ടാണ് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് നമ്മൾ പറയുന്നത്. നേരായ മാർഗത്തിലൂടെ നയിക്കണമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വരച്ചു കാണിച്ച മാർഗം. അതായത് നീ അനുഗ്രഹം ചൊരിഞ്ഞവരുടെ മാർഗം. ആർക്കാണ് അല്ലാഹു അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞത്? ഉലായിക ലദീന അൻഅം അല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദായി വസ്വാലിഹീൻ, നബിമാർ സിദ്ദീഖുകൾ സത്യവാൻമാർ, അതേപോലെ തന്നെ ശുഹദാക്കൾ സാലിഹികൾ നന്മ പ്രവർത്തിക്കുന്നവർ, അവരുടെ മാർഗം. അവരെ കുറിച്ച് ഹസന ഉലായിക റഫീഖ, എത്ര നല്ല കൂട്ടുകാരാണ് എന്ന് പറഞ്ഞു. അമ്പിയാക്കളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സിദ്ദീഖുകളോടും സാലിഹികളോടും ഒപ്പം സ്വർഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണമേ. പിന്നെ പറയുന്നു ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ ശാപകോപങ്ങൾ ഏറ്റുവാങ്ങിയവരുടെ മാർഗമല്ല. ആരാണ് അള്ളാഹുവിന്റെ കോപം ഏറ്റുവാങ്ങിയത്? അതിലൊന്നാം നിരയുള്ളത് യഹൂദികളാണ്. ആ സ്വഭാവം സ്വീകരിക്കുന്ന എല്ലാവരും അഗണത്തിൽപ്പെടും. അപ്പൊ യഹൂദികളെ പോലെ സത്യമറിഞ്ഞിട്ടും പ്രവർത്തനങ്ങളിൽ വഴിതെറ്റിപ്പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാർഗത്തിൽ ഞങ്ങളെ നയിക്കരുതേ. വലല്ലാലിൻ വഴിതെറ്റിപ്പോയവർ, വഴിതെറ്റിയവരെന്ന് പറഞ്ഞാൽ അള്ളാഹു വരച്ചു കാണിച്ച റസൂലുമാരിലൂടെ കിതാബിലൂടെ നമ്മുടെ മുന്നിൽ വ്യക്തമാക്കിയിട്ടുള്ള മാർഗത്തിൽ തെറ്റിപ്പോകുന്നവരെല്ലാം പെടും. അതിന്റെ മുൻനിരയിൽ ക്രൈസ്തവർ പെടും. അപ്പൊ ക്രൈസ്തവരുടെ മാർഗമല്ല, വഴിതെറ്റിയവരുടെ മാർഗമല്ല, യഹൂദികളുടെ മാർഗമല്ല, കോപങ്ങൾ ഏറ്റുവാങ്ങിയവരുടെ മാർഗമല്ല, മറിച്ച് സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും മാർഗം, കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാക്കളുടെയും മാർഗം, എല്ലാ മുഅ്മിനുകളുടെയും മാർഗം. ആ മാർഗത്തിലൂടെ ഞങ്ങളെ നയിക്കണമേ എന്ന് നമ്മൾ ഓരോ റക്അത്തിലും അല്ലെങ്കിൽ ഓരോ സന്ദർഭത്തിലും സൂറത്തുൽ ഫാത്തിഹ ചെയ്യുമ്പോൾ പാരായണം ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ പാരായണം ചെയ്യാൻ കഴിയുന്നു? അള്ളാഹുവിൽ പ്രതീക്ഷയുള്ളതുകൊണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇബാദത്തുകളിൽ ഈ മൂന്ന് ആത്മാവുകൾ നിലനിൽക്കുന്നത് ഉറച്ചുകൊണ്ട് ശരിയായ നിയ്യത്തോടെ ഇബാദത്തുകൾ മുന്നോട്ട് കൊണ്ടുവരണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഊസീകും സാനിയം വഇയായ ബിതഖ്വല്ലാ. അല്ലാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ശുദ്ധീകരിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഖലിദുല്ലദീന സഅംതും മിൻ ദൂനി, അല്ലാഹുവിനെ കൂടാതെ ജൽപ്പിക്കുന്നവരെ മുഴുവൻ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന് നബിയെ നീ പറയുക. ഫലാ യംലിക്കൂന കശ്ഫ ദുരി അൻകും വലാ തഹവീല, അവർ ദുരിത നിവാരണമോ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്തലോ ഉടമപ്പെടുത്തുന്നില്ല. അതായത് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നവർ അവരൊരാഗ്രഹം നേടാനോ ഒരു ദുരിതം നീങ്ങാനോ ആയിരിക്കും അല്ലാഹു അല്ലാത്തവരെ വിളിക്കുന്നത്. പക്ഷേ ഇവരുടെ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കാനോ ദുരിതം നീക്കിക്കൊടുക്കാനോ ഉള്ള കഴിവ് അവർ ഉടമപ്പെടുത്തുന്നില്ല എന്ന് നബിയെ നീ വിഗ്രഹാരാധകരോട് പറഞ്ഞേക്കണം. മാത്രവുമല്ല ഇവർ വിളിക്കുന്നവരുടെ പ്രത്യേകത അത്, അതിൽ അമ്പിയാക്കളും ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പോലുള്ള അമ്പിയാക്കളും അതേപോലെ തന്നെ ഇബ്രാഹിം പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പോലുള്ള മലക്കുകളുമെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് ആ അമ്പിയാക്കളെയും മലക്കുകളെയും പരാമർശിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു, ഉലാഇക്കല്ലദീന യദുഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, ആരോടാണോ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവർ തന്നെ അവരുടെ റബ്ബിലേക്ക് മാർഗം അന്വേഷിക്കുന്നവരാണ്. അതായത് അവർ തന്നെ റബ്ബിലേക്ക് അടുക്കാനായി ഇബാദത്ത് ചെയ്യുന്നവരാണ്. അയ്യുഹും അഖറബ്, അവരിൽ ഏറ്റവും അടുത്ത ആളുകൾ അള്ളാഹുലേക്ക് ഏറ്റവും അടുത്തവരാണ് മലക്കുകളും അതേപോലെ അമ്പിയാക്കളും. അവർ പോലും അള്ളാഹുവിലേക്ക് മാർഗം തേടിക്കൊണ്ടിരിക്കുന്നു. വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു, അവർ റബ്ബിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നു, റബ്ബിന്റെ ശിക്ഷയെ ഭയപ്പെടുന്നു. ഇന്ന അദാബ റബ്ബിക കാന മഹദൂറ, നിന്റെ റബ്ബിന്റെ ശിക്ഷ ഭയപ്പെടേണ്ടതു തന്നെയാണ്. അപ്പൊ അമ്പിയാക്കളുടെയും മലക്കുകളുടെയും ഇബാദത്തിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. അമ്പിയാക്കളും മലക്കുകളും ഇബാദത്ത് ചെയ്യുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് യർജൂന റഹ്മത്തുഹു, റബ്ബിന്റെ കാരുണ്യം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. വയഹാഫൂന അദാബഹു, റബ്ബിന്റെ ശിക്ഷയെ അവർ ഭയപ്പെടുന്നുണ്ട്. ഖൗഫും റജാഉം ഇല്ലാതെ, അള്ളാഹുവോടുള്ള മഹബ്ബത്ത് ഇല്ലാതെ വലിയ മഹാന്മാരും ഉന്നതരും അമ്പിയാക്കളും മലക്കുകളും പോലും ഇബാദത്തുകൾ ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ വളരെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് നമുക്കും ബാധ്യതയുള്ള സംഗതിയാണ്. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളുടെ കാര്യത്തിലും നിങ്ങളുടെ ബന്ധുക്കളുടെ കാര്യത്തിലും, അതായത് നിങ്ങളുടെ ഉമ്മയും ഉപ്പയും ഭാര്യയും മക്കളും സഹോദരങ്ങളും, അവരുടെ കാര്യത്തിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം. വഖൂദുഹ അന്നാസു വൽ ഹിജാറ, കാരണം ജനങ്ങളും കല്ലുമാണ് നരകത്തിന്റെ വിറക്. അലൈഹാ മലായിക, ആ നരകത്തിങ്കൽ മലക്കുകളുണ്ട്. എങ്ങനെയുള്ള മലക്കുകൾ? ഗിലാദുൻ ശിദാദുൻ, കഠിനന്മാരും പരുക്കന്മാരുമായ മലക്കുകൾ. ലാ യഅസൂനല്ലാഹ മാ അമറഹും, അവരോട് അല്ലാഹു കൽപ്പിച്ചതിനെ അവർ ധിക്കരിക്കുന്നില്ല. വയഫ്അലൂന മാ യുമറൂൻ, കൽപ്പിക്കപ്പെട്ടത് അവർ പ്രവർത്തിക്കുന്നു. കൃത്യമായി അല്ലാഹുവിന്റെ കൽപ്പനകൾ നിറവേറ്റുന്ന, നമുക്ക് കഠിനമായ ശിക്ഷകൾ വാങ്ങിത്തരുന്ന, നമ്മുടെ ആസനങ്ങളിലൂടെ മുഴങ്ങൾ നീളമുള്ള 70 മുഴം നീളമുള്ള ചങ്ങലകൾ പ്രവേശിപ്പിച്ച് വായിലൂടെ പുറത്തു കൊണ്ടുവരികയും അങ്ങനെ ചങ്ങലകളിൽ കോർത്തെടുത്ത് നരകത്തിലൂടെ വലിച്ചെടുക്കുകയും ചെയ്യാനായി അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. കഠിനന്മാരും പരുക്കന്മാരുമായ മലക്കുകൾ ആ നരകത്തിങ്കലുണ്ട് എന്ന് പരിചയപ്പെടുത്തി. നമുക്കത് ഓർമ്മയിലുണ്ടാകണം. നിങ്ങൾ നരകത്തെ സൂക്ഷിച്ചു കൊള്ളണം. കാഫിറുകൾക്ക് തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന നരകമെന്നാൽ മനുഷ്യരും കല്ലുകളുമാണ് അതിന്റെ വിറക് എന്ന് വീണ്ടും സൂറത്തുൽ ബഖറയിലും സൂറത്തുൽ തഹ്രീമിലും അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ച് നമുക്ക് കാണാൻ കഴിയും. സറാബീലുഹും മിൻ ഖതറാൻ വതഗശാ വുജൂഹുമുന്ന നാർ, അവരുടെ വസ്ത്രം എന്ന് പറയുന്നത് ടാറിൽ നിന്നുള്ള ചുട്ടുകൊള്ളുന്ന കീലിൽ നിന്നുള്ള വസ്ത്രമാണ് നരകത്തിൽ അണിയിക്കപ്പെടുക. അവരുടെ മുഖത്ത് നരകാഗ്നി പൊതിയും. സൂറത്തു ഇബ്രാഹിമിലെ 50-ാമത്തെ ആയത്ത്. ഇനി സൂറത്തു ഹജ്ജിൽ യുസബ്ബു മിൻ ഫൗഖി റുഊസിഹിമുൽ ഹമീം, അവരുടെ തലയ്ക്ക് മുകളിലൂടെ ചൂടേറിയ പാനീയം കോരിച്ചൊരിയപ്പെടും. യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ്, അവരുടെ വയറുകൾക്കുള്ളിലുള്ളതും അതേപോലെ അവരുടെ തൊലികളും ഉരുക്കപ്പെടും. വലഹും മഖാമിയു മിൻ ഹദീദ്, അവർക്കായി ഇരുമ്പിൽ നിന്നുള്ള വലിയ ദണ്ഡുകൾ ഉണ്ടായിരിക്കും. കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹാ മിൻ ഗം, നരകത്തിന്റെ കൊടിയ ദുഃഖത്തിൽ നിന്ന് പുറത്തു വരണമെന്നവർ കൊതിക്കുമ്പോഴെല്ലാം ഉഹീദു ഫിഹാ, നരകത്തിലേക്ക് തന്നെ അവർ ആഴ്ത്തപ്പെടും. വദൂഖു അദാബൽ ഹരീഖ്, കരിച്ചു കളയുന്ന ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുക എന്ന അപമാനത്തിന്റെ വാക്ക് അവർ കേൾക്കേണ്ടി വരികയും ചെയ്യും. ഇതാണ് നമ്മുടെ ഭയം. ഈ നരകം സത്യമാണ്. നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത അതികഠിനമായ നരകാഗ്നിയാണ് ഒരുക്കി വച്ചിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഓരോരുത്തരും
അവർ ഈ നരക ഭയമില്ലാതെ, അള്ളാഹുവിൽ പ്രതീക്ഷയില്ലാതെ, അള്ളാഹുവെ സ്നേഹിക്കാതെ ജീവിച്ചതിന്റെ പേരിൽ മാത്രമാണ് ഓരോരുത്തർക്കും സ്വർഗം നിഷിദ്ധമാക്കപ്പെടുന്നതും അവർ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതും എന്ന് കാണാൻ കഴിയും. അത് സംഭവിച്ചത് അവർ എതിര് പ്രവർത്തിച്ചതുകൊണ്ടും അവർ അതിരുവിട്ടതുകൊണ്ടുമാണ്. കാനൂലായ അവർ പരസ്പരം തിന്മ വിരോധിച്ചില്ല, അവർ ചെയ്ത തിന്മകളെ അവർ വിരോധിച്ചില്ല. അവർ പ്രവർത്തിച്ചത് എത്ര മോശമാണ്. അതുകൊണ്ട് നമ്മൾ പലതരത്തിലുള്ള വിദ്വത്തുകൾ, യഹൂദികളുടെ ആചാരങ്ങൾ, കബർ കെട്ടിപ്പൊക്കൽ, കബറാളികളെ വിളിച്ചു തേടൽ, ജന്മദിനങ്ങൾ ആഘോഷിക്കൽ, അല്ലെ, റബീഉൽ അവ്വൽ മാസം വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മീലാദ് ആഘോഷിക്കും, റബീഉൽ ആഖർ മാസം വന്നാൽ അബ്ദുൽ ഖാദർ ജീലാനിയുടെ മീലാദ് ആഘോഷിക്കും. ഇങ്ങനെ യഹൂദികളും ക്രൈസ്തവരും നിർവഹിക്കുന്ന ഇബാദത്തുകൾ, ഇസ്ലാമിക മാതൃകയില്ലാത്ത ഇബാദത്തുകൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അതിൽ ഇബാദത്തിന്റെ മൂന്ന് ആത്മാവുകൾ ഉൾക്കൊള്ളുന്നില്ല. ഏത്? സ്നേഹം, പ്രതീക്ഷ, ഭയം. മൗലിദ് കഴിക്കുന്നവർക്ക് ആരോടാ സ്നേഹം? അള്ളാഹുവിനോടാണോ? മൗലിദ് കഴിക്കുന്നവർ എന്താ പേടിക്കുന്നത്? അള്ളാഹുവിനെയാണോ പേടിക്കുന്നത്? അവരാരിലാണ് പ്രതീക്ഷ വെക്കുന്നത്? അള്ളാഹുവിനെയാണോ പ്രതീക്ഷ വെക്കുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മീലാദ് ആഘോഷം നടത്തുന്നവർ, അവരുടെ അദമ്യമായ സ്നേഹം, മുഹമ്മദ് നബിയോടുള്ള സ്നേഹം, അള്ളാഹുവിനെ അവർ മറക്കുന്നു. അള്ളാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കേണ്ട മഹബത്ത്, മുഹമ്മദ് നബിക്ക് വകവെച്ചു കൊടുത്തുകൊണ്ടുള്ള അതിരുവിട്ട പിന്നെ പ്രശംസാ ഗാനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ സിഫത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വകവെച്ചു കൊടുത്ത് അള്ളാഹുവിൽ മാത്രം സമർപ്പിക്കേണ്ട മഹബത്തിനെ മുഹമ്മദ് നബിക്ക് വകവെച്ചു കൊടുക്കുന്നു. മീലാദ് കഴിക്കുന്ന ആളുകൾ സംശയമുണ്ടെന്ന്. ഇനി അവർക്ക് പ്രതീക്ഷ എന്താ? ഞങ്ങൾ ഈ മീലാദ് കഴിച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് വെളിച്ചം തരും, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം തരും, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ തരും, വരന്മാർ വന്നിട്ടില്ലാത്ത മക്കൾക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ ബറക്കത്തുകൊണ്ട് വരന്മാരെ കിട്ടും. അള്ളാഹുവിലല്ല അവർക്ക് പ്രതീക്ഷ, അള്ളാഹുവിന്റെ റസൂലിൽ പ്രതീക്ഷ വെക്കണം, അള്ളാഹുവിന്റെ റസൂലിൽ പ്രതീക്ഷ വെക്കണം എന്ന സന്ദേശമാണ് നബിദിനാഘോഷങ്ങളുമായി നടന്നു പോകാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന, അതിന്മേൽ ദുനിയാവിന്റെ ബിസിനസ് നടത്തുന്ന മുസ്ലിയാക്കന്മാർ ജനങ്ങളിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സംശയമുണ്ടോ നിങ്ങൾക്ക്? ഇനി പേടിക്കുന്നതുമാരെ റസൂലിനെ തന്നെ, റസൂലെ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന റസൂലെ ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ, സഹായമേ, അവലംബമേ, അല്ലെ? അങ്ങയുടെ സാധുവായ അടിമ ഇതാ വന്നിരിക്കുന്നു പ്രതീക്ഷിച്ചുകൊണ്ട്, അബുദുക്കൽ മിസ്കീനു യർജു, റജാവോടുകൂടിയതാ പാവം അടിമ ഇതാ വന്നിരിക്കുന്നു, അള്ളാഹുവിനോടല്ല അള്ളാഹുവിന്റെ റസൂലിനോട്. ഒരു ഇബാദത്തിൽ നിർബന്ധമായും അടങ്ങിയിരിക്കേണ്ട ഈ മൂന്ന് ഇബാദത്തിന്റെ മൂന്ന് റുക്നുകൾ, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങൾ, അത് മൂന്നും അള്ളാഹുവിന്റെ റസൂലിൽ അർപ്പിച്ചുകൊണ്ടാണ് ഇന്ന് മീലാദ് ആഘോഷക്കാർ മീലാദ് കഴിക്കുന്നത്. അത് ഇബാദത്തുകൾ പുതുതായി കൊണ്ടുവരലാണ്. മൻ അമിലാമലൻ ലൈസ അലൈഹി അംറുന ഫഹു റദ്ദ്. നമ്മുടെ കൽപ്പനയില്ലാത്ത ഇത്തരം ഇബാദത്തുകൾ അത് തള്ളേണ്ടതാണ്. അത് കേവലം ബിദ്അത്തുകൾ മാത്രമല്ല, റസൂലിൽ പ്രതീക്ഷ അർപ്പിക്കുകയും റസൂലിനെ ഭയപ്പെടുകയും റസൂലിനെ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുകയും ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകുമ്പോൾ അത് കൊടിയ ശിർക്ക് കൂടിയായി മാറുന്ന മേഖലകളും ഘട്ടങ്ങളുമുണ്ട് എന്നുള്ള അപകടം തിരിച്ചറിഞ്ഞ് നമ്മുടെ കുടുംബങ്ങളെ ഇത് ബോധ്യപ്പെടുത്തുകയും അത്തരം യഹൂദീയത്തിന്റെ പ്രവർത്തന രീതികളിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും വേണം. അതിന് തക്കവണ്ണമുള്ള തുറവിയും തെളിവുകൾ മനസ്സിലാക്കാനുള്ള വെളിച്ചവും അള്ളാഹു നമുക്കെല്ലാം അകത്ത് നിക്ഷേപിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم اشف مرضانا وارحم موتانا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. وآخر دعوانا أن الحمد لله رب العالمين.